الله سبحانه وتعالى في سورة قريبة قال موضوع بعض آية على الكريم فكنتم أزواجا ثلاثة أصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم وكنتم نمرنا يتيرون أزواج ثلاثة منغطا أزواج زوج بما ينرتم على الولايات مرشد ورأي تركار على الولايات هذا هو كم عليهم പഴയ കാലത്തുള്ളവരാണെങ്കിലും ഇനി കാലത്തുള്ളവരാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആളുകളെ വേർതിരിക്കുക. നാം നമ്മുടെ വിശ്വാസവും സ്വാലിഹായ അമലും ചെയ്തിരുന്ന മുൻകാലക്കാർ ആരുണ്ടോ അവരുടെ കൂടെ നമ്മുടെ കൂടെ ജീവിച്ചവർ, നമ്മുടെ കാലത്ത് ജീവിച്ചവർ, ഒരു കാലത്ത് ജീവിച്ചവരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുക, അങ്ങനെയല്ല. മറിച്ച് ഈ ഉമ്മത്തിലെ നല്ലവരായ ആളുകൾ അവരെ പോലെയാണ് നാമെങ്കിൽ നാം അവരുടെ കൂടെ ആയിരിക്കും ഖിയാമത്തിൽ നാളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫൈനക മഅ മൻ അഹബബ്ക, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്തിൽ നാൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് തിരിച്ചു ചോദിച്ചു, വമാ അജത്ത ലിദാലിക്, നീ അതിനു വേണ്ടി എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോഴാന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, പോകാൻ കഴിയുന്നെന്താ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിൽ നാളിനെ കുറിച്ച് ചോദിച്ച ആളുകളോട് പല മറുപടികൾ പറഞ്ഞത് കാണാം. ഒന്നിതാണ്, വേറെ ആൾ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ഇലാ ഉസ്ജിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ ഫൻതദിറി സാഅ. ഇലാ ഉസ്ജിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ ഫൻതദിറി സാഅ. കാര്യങ്ങൾ അതിൻ്റെ ആളുകളുടെ അല്ലാതെ ഏൽപ്പിക്കപ്പെട്ടാൽ, അതിൻ്റെ അർഹരായവർക്കല്ലാതെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ നീ ഖിയാമത്തിൽ നാൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അതുപോലെ ഈ ചോദിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഖിയാമത്തിൽ നാളിന് വേണ്ടി നീ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഹുബ്ബല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞതായി മറ്റു ചില റിവായത്തുകൾ കാണാം, യാ റസൂലുള്ളാഹ, വമാ അഅദ്തു ലഹാ മിൻ കസീരി സലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ വലാകിന്നി യുഹിബ്ബുല്ലാഹു വറസൂലഹു. നബി അതിനുവേണ്ടി കുറേ നിസ്കാരവും നോമ്പും സദഖയും കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഒരുപാടൊന്നും ഞാനത് ചെയ്തിട്ടില്ല, നിർബന്ധമായതിനെ കുറിച്ചല്ല. നിർബന്ധമായത് എല്ലാവരും പോലെയാണ്, വാജിബായ നിർബന്ധമായ കാര്യം ഒരാൾക്കും വീഴ്ച വരുത്താൻ പാടില്ല, അത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഇനി ആളുകൾക്ക് വ്യത്യാസപ്പെടാൻ അനുവാദമുള്ളത് നിർബന്ധമല്ലാത്ത മുസ്തഹബ്ബായ തതവ്വുഅായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഐച്ഛികമായ കാര്യങ്ങൾ. നിർബന്ധമല്ല, ചെയ്യാത്തതിൻ്റെ പേര് കുറ്റമില്ല, എന്നാൽ ചെയ്താൽ വലിയ പ്രതിഫലമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞു, നബിയെ കുറെ നിസ്കാരം നോക്കുമ്പോൾ സക്കാത്ത് സദസ്യം എൻ്റെ കയ്യിലില്ല, വലാക്കിന്നി യുഹിബ്ബുല്ലാഹ റസൂല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും എൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈനക മഅ മൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമാ ഫരിഹ്ന ബഅദ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനക മഅ മൻ അഹബബ്ത. ഫൈനക മഅ മൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടപ്പോഴുണ്ടായ സന്തോഷമുണ്ടല്ലോ, അതുപോലൊരു സന്തോഷം എനിക്ക് മുമ്പുണ്ടായിട്ടില്ല. ബഅദ ഇസ്ലാം, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ സന്തോഷമൊഴിയെ ഇസ്ലാം എനിക്ക് സന്തോഷം നൽകേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിലാണ് എന്നത്, നാം അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ എന്നത് നമ്മെ സന്തോഷിപ്പിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ നാം ആരെ സ്നേഹിക്കുന്നു അവരുടെ കൂടെ ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. ആ സ്നേഹം വെറും സ്നേഹമല്ല, മറിച്ച് ആ സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ, അത് ശരിയാകണമെങ്കിൽ, അവകാശവാദം സ്നേഹമെന്ന അവകാശവാദം സത്യമാകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് അള്ളാഹു ഖുർആനിൽ നമ്മോട് പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകും അല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂർ റഹീം. ഖുൽ, പറഞ്ഞ നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റുക, യുഹിബ്ബുകും അല്ലാഹ, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും, അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു പാപങ്ങളേറെ പൊറുക്കുന്നവനും ഏറെ റഹ്മത്ത് ചൊരിയുന്നവനുമാണ്. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടിയോ അള്ളാഹു പാപം പൊറുത്തു തരും. അതുകൊണ്ടാണ് യഹൂദികളും നസ്റാനികളും വഖാലത് യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹ്. അള്ളാഹു പറയുന്നു, യഹൂദി നസ്റാനികൾ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാണ്. ആദ്യം അവർ അള്ളാഹുവിന്റെ മകൻ എന്ന പ്രയോഗം ഇഷ്ടപ്പെട്ട ആൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണത്രേ, ഇഷ്ടപ്പെട്ട ആൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണത്രേ അല്ലാഹു അഅലം. പിന്നീടത് അർത്ഥം മാറി. അതങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം വാക്കുകൾ. വാക്ക് അഖീദത്തിന് വിരുദ്ധമായ വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. ഇതൊരു വാക്കല്ലേ എന്ന് പറയരുത്. നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായ, നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കെതിരായത് ഒരു വാക്കാണെങ്കിലും നമ്മൾ ഒഴിവാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരിയായ അഖീദക്കെതിരായ വാക്കുകളെ ശക്തമായി എതിർത്തത് കാണാം. അള്ളാഹു താങ്കൾ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞ ഒരാളോട് നബി എന്താ പറഞ്ഞത്? അജാൽതനി വല്ലാഹു അദ്ല, ചില വാക്കുകളിൽ അജാൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ? ഖുൽ മാ ശാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് നീ പറയുന്നു. നമുക്കറിയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദീൻ കേട്ട സഹാബി ഒരിക്കലും അള്ളാഹുവിനെ നബിക്ക് സമനാക്കാൻ ഉദ്ദേശിക്കുകയില്ല, നബി അള്ളാഹുവിനെ സമനാക്കാൻ ഉദ്ദേശിക്കുകയില്ല. പക്ഷേ ആ വാക്ക് അങ്ങനെയാണ്. അപ്പൊ നബി വാക്ക് കേട്ടത് അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാത്ത ആളല്ലേ, ആളെങ്ങനെ പറയുമോ എന്നൊന്നും പറഞ്ഞില്ല. കാരണം ഇത് കാര്യം വിശ്വാസ കാര്യമാണ്, അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അവിടെ തിരുത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ചില ആളുകൾ പറയുന്നത് പോലെ ഈ ബുർദയും മൗലികും ഒക്കെ പോലെയുള്ള കൊടിയ ഷിർക്കിന്റെ വാക്കുകൾ അടങ്ങുന്ന ബൈത്തുകൾ, അതൊരു സാഹിത്യമല്ലേ എന്ന് നിലക്കാൻ നിസാരവൽക്കരിക്കാൻ നമുക്ക് പാടില്ല. നമുക്ക് കഴിയില്ലത്, കാരണം ജനങ്ങൾക്ക് സാഹിത്യം നൽകല്ല വേണ്ടത്, പങ്കെടുക്കുക, പുണ്യം നേടുക. ബുർദ മജ്ലിസ് ഏതെങ്കിലും സാഹിത്യ അക്കാദമിയുടെ പരിപാടിക്ക് ഇങ്ങനെ കാണുമോ? പങ്കെടുക്കുക, പുണ്യം നേടുക കാണുള്ളത്. മറിച്ചത് പുണ്യം നേടാനാണ് ആളുകൾ പാടുന്നതും മജ്ലിസ് സംഘടിപ്പിക്കുന്നതും കേട്ടിരിക്കുന്നൊക്കെ. ഏതാ പുണ്യം? ഏതാണ് പുണ്യം? യാത്രമൽ ഖൽഖി മാ അലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുറൂലിൽ ഹാദിസിൽ അമീനി. ഉർദയില് വരികണ, ഓ അള്ളാഹുവിന്റെ പടത്തുകളിൽ ഏറ്റവും ഉത്തമനായ നബിയെ, മാ അലീമൻ അലൂദു ബിഹി സിവാക, എനിക്ക് അഭയം തേടിച്ചെല്ലാൻ, ദുആ ചെയ്യാൻ, സഹായം അർത്ഥിക്കാൻ അങ്ങല്ലാതെ ആരാണുള്ളത്? ലാ ഹൗല വല ഖുവത്ത ഇല്ലാ ബില്ലാഹ്. അബൂജഹൽ കൂടി പറയാത്ത ശിർക്കാണ്. കാരണം നബിയെ നിങ്ങൾ മാത്രമേ പോയിക്ക് സഹായം തേടാൻ എന്ന് പഴയകാല മുശ്രിക്കുകൾ കൂടി പറഞ്ഞിട്ടില്ല. ഇത്രയും കടുത്തത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിനോട് അള്ളാഹുവിലേക്ക് സമീപ്യം സിദ്ധിക്കാൻ വേണ്ടി, ഇതിനൊക്കെയാണ് പഴയകാല മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയത്. അത് തന്നെ അള്ളാഹു വിലക്കിയ കൊടിയ ശിർക്കാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞാലോ, ഒരു നബിയെ എനിക്ക് സഹായം തേടാൻ അങ്ങല്ലാതെ വരാനാണുള്ളത്? ഇൻദഹുറുലിൽ ഹാദിസിൽ അമീൻ, പ്രയാസപ്പെടുത്തുന്ന ആകെ ബാധിക്കുന്ന ദുരന്തങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാൽ നബിയെ അവരാത് പറയാൻ താങ്കളെല്ലാം ചാരാനുള്ളത്. ഇതെങ്ങനെ പുണ്യം കിട്ടുന്ന ബൈത്താകും? ഇത് ഇസ്ലാമിന് വിരുദ്ധമായ വാക്കാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള വാക്ക് ഒരിക്കലും പറഞ്ഞു. യഹൂദ നസറാനികൾ ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും പ്രിയപ്പെട്ടവരുമാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിച്ചെന്താ? വിരുനൂപിക്കും, ഇന്നെന്തിനാണ് നിങ്ങളുടെ പാപങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത്? ബല അൻതും ബശറും മിൻ ഖല, അല്ല, അള്ളാഹു പടച്ച പടപ്പുകളിലെ ഒരു കൂട്ടം മനുഷ്യർ മാത്രമാണ് നിങ്ങൾ. അള്ളാഹു നിങ്ങൾ എന്തിനാണ് ശിക്ഷിക്കുന്നത്? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, അള്ളാഹുവിന്റെ മഹത്വത്ത് ലഭിച്ചവരെ അവൻ ശിക്ഷിക്കുകയില്ല, അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക, എതിരെ പിൻപറ്റുക. എങ്കിൽ അള്ളാഹു മാനുഷികമായി സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ നമുക്ക് പുറത്തു തരും. ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും നടത്തുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചോ നാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായി. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. الله نيم رسول نيم أنسر جوالاله أبر الله أنجره جوالك قوله يريكم قيامة نار نبي ما أنه صديق ولا شهداء ولا صالح ولا قوله وحسن أولئك رفيقا أبر احترم الله كوتغانا أدوان ده نبي صلى الله عليه وسلم قوله സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കുക, അവിടുത്തെ സ്നേഹിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്, വക്കുന്തും അസ്വാജൻ തലാത്ത, നിങ്ങൾ മൂന്ന് കൂട്ടരായിരിക്കും. അസ്വാജ് എന്നാൽ ഇവിടെ ഉദ്ദേശം ഒരേപോലെയുള്ള ആളുകൾ. ആരൊക്കെയാണ് അവർ? അസ്ഹാബുൽ മൈമന, മാ അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമതി, മാ അസ്ഹാബുൽ മശ്അമ, വസ്താബിഖൂൻ അസ്താബിഖൂൻ, ഉലൈക അൽമുഖറബൂൻ. ഇവരാണ് മൂന്ന് കൂട്ടർ. ഒന്ന് അസ്ഹാബുൽ മൈമന അഥവാ അസ്ഹാബുൽ യമീൻ എന്ന പരിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് കാണാൻ അവരാണ്. സ്വർഗത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇവരാണ്. ആമ്മത്തുൽ മുഅ്മിനീൻ, ആമ്മത്തുൽ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ അധിക പേരും ഇവരാണ്. വലദിന്റെ ആളുകൾ, നന്മയുടെ ആളുകൾ, ഈമാനിന്റെയും തഖ്വയുടെയും ആളുകൾ. പിന്നെയുള്ളതോ നരകക്കാർ, അസ്ഹാബുൽ മശ്അമതി, അസ്ഹാബുൽ മശ്അമ, ഇടതിന്റെ ആളുകൾ. ഇടതുഭാഗത്തുകൂടി കിതാബ് നൽകപ്പെടുന്ന മോശക്കാരായ ആളുകൾ. യമീൻ എന്നത് വലത് എന്നത് നല്ലതിന് ശുഭരക്ഷണത്തിനൊക്കെയാണ് അറബികൾ പ്രയോഗിക്കുക. ഇസ്ലാമിലും അത് അങ്ങനെ തന്നെയാണ്. ഷിമാർ എന്നത് ശുഭ്മിനാണ് അവരുപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇടതുഭാഗത്തിൽ മശാമ എന്ന് പറയും. ശുഭ്മിന്റെ അർത്ഥം തന്നെ ദുഷഗുണം എന്നൊക്കെയാണ്, മോശമായത് എന്നൊക്കെയാണ്. അതുകൊണ്ട് അത് ആ വസ്തു, ആ വിശേഷണം മുഅ്മിനുകൾക്ക് യോജിച്ചതല്ല, മുഅ്മിനുകൾക്ക് മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല, വെറുതെ ആരും യോജിച്ചതല്ല, വേറെ എന്തെങ്കിലും പേരിലായാലും യോജിച്ചതല്ല ഇടതിന്റെ ആളുകൾ എന്നത്. ഞാൻ പറഞ്ഞില്ല ചില വാക്കുകൾ, അത് നമ്മൾ ആ ഉദ്ദേശം വെച്ചില്ലെങ്കിലും ശരി, മോശമായതിലേക്ക് ചേർത്തി എന്ന് പറയുന്നത് ശരിയല്ല. എങ്ങനെയും അത് ശരിയല്ല. വസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലാഇക മുഖറബൂൻ, മൂന്നാമത്തെ കൂട്ടർ ഇവരാണ്. ഇവർ സ്വർഗത്തിലെ മുന്തിയ പദവി ലഭിക്കുന്ന ആളുകളാണ്. സാബിഖൂൻ എന്നും അവർക്ക് പറയപ്പെട്ടിരിക്കുന്നു, മുഖറബൂൻ എന്നും അവർക്ക് പറയപ്പെട്ടിരിക്കുന്നു. സബഖ എന്നാൽ മുൻകടക്കുക, വേഗം ചെല്ലുക. ഈമാനിൽ മുൻകടന്ന ആളുകൾ, സൽപ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ പിന്നിലാക്കിയ ആളുകൾ. അൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ അടുപ്പം സിദ്ധിച്ച, സമീപ്യം കിട്ടിയ ആളുകൾ. മുഖറബ് എന്ന് പറഞ്ഞാൽ കുറുബ് ലഭിച്ച, അടുപ്പം കിട്ടിയ ആളുകൾ. അള്ളാഹു പറയുന്നു, ഫീ ജന്നാതിൻ നഈം, അവർ സ്വർഗത്തിനാണ്. സ്വർഗത്തിന് അള്ളാഹു പല പേരുകളും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ജന്നാതു അദ്ൻ, ജന്നാതുൻ നഈം, ജന്നാതുൽ ഫിർദൗസ്, ജന്നത്തുൽ ഖുൽദ്, തൂബ തുടങ്ങിയ പേരുകളൊക്കെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. നഈം എന്നാൽ അനുഗ്രഹം, സുഖാഡംബരം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ സ്വർഗത്തിലായിരിക്കുന്നവർ അള്ളാഹു അവൻ്റെ മഹത്തായ പദവുകൊണ്ട് വന്നിട്ടുകൊണ്ട് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിനെ അങ്ങ് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അവിടെയാണ് എല്ലാ നഈമും, എല്ലാ സുഖവും, ആഡംബരവും, സന്തോഷവും, കൺകുളിർമയും, മനസ്സമാധാനവും എല്ലാം പരിപൂർണമായ അർത്ഥത്തിൽ ലഭിക്കുക സ്വർഗത്തിന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, أعددت لعبادي الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. أعددت يا أنتم تريكم ലൈബാദിയ സാലിഹീൻ, എൻ്റെ സാലിഹകളായ നല്ലവരായ അടിമകൾക്ക്, മാലായിന ഒരു കണ്ണും കണ്ടിട്ടില്ല, സ്വർഗം എന്നതുപോലെ ഒന്ന് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അവൻ മനോഹരമായ എന്തൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു, മനോഹരമായ അതിമനോഹരമായ എത്ര എത്ര സ്ഥലങ്ങൾ നാം കണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഒക്കെ മുകളിലാണ് സ്വർഗം. പോലെ ഒരു കാതും കേട്ടിട്ടില്ല, എത്ര മനോഹരമായ മനസ്സിന് കുളിർമയേകുന്ന സുഖങ്ങളെക്കുറിച്ച് സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ മനസ്സിലും സങ്കല്പിച്ചിട്ട് പോലുമില്ല. നമ്മുടെ മനസ്സ് കൽബ് എന്നത് എന്തും സങ്കല്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. ആകാശത്തു കൂടെ പറക്കുന്നതും എല്ലാ സുഖാഡംബരങ്ങളിലും നീന്തി തുടിക്കുന്നതുമൊക്കെ നമുക്ക് ഹൃദയത്തിൽ സങ്കല്പിക്കാൻ സാധിക്കും. എങ്കിലും സ്വർഗം പോലെ വരികയില്ല. നിശിപ്പിച്ചു നോക്കൂ, ദുനിയാവ് അടക്കിവാണിരുന്ന രാജാക്കന്മാർ വലിയ സൗകര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ, കൊട്ടാരങ്ങളും മണിമേടകളും എല്ലാ സുഭിഷ്ടമായ ഭക്ഷണവും എല്ലാ നല്ല പാനീയങ്ങളും സമൃദ്ധമായ സമ്പത്തും ഏറ്റവും ഭംഗിയുള്ള ഇണകളും എല്ലാം കൂടെ ഉണ്ടായിരുന്ന ദുനിയാവിലെ ചക്രവർത്തികൾ, അവർ സ്വർഗം പോലൊന്ന് മനസ്സിൽ പോലും കണ്ടിട്ടില്ല. അതെന്തായിരുന്നു സ്വർഗത്തിൽ? സുഖാഡംബരങ്ങളുടെ സ്വർഗത്തിലാണ്. ഏതൊരു മുസ്ലിമിന്റെയും മുഅ്മിനിന്റെയും കൺകുളിർപ്പിക്കുന്നതാണ്, അവന് അവന്റെ മനസ്സിന് കുളിർമയേകുന്നതാണ് സ്വർഗത്തിനെ കുറിച്ചുള്ള ദിഹം, അതിനെക്കുറിച്ചുള്ള ഓർമ്മ, അതിനെക്കുറിച്ചുള്ള സ്മരണ, അതിനെക്കുറിച്ചുള്ള സംസാരം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രത്യേകം കിതാബുകൾ തന്നെ എഴുതിയത്, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച്. സ്വർഗം നമ്മെ ആഗ്രഹിപ്പിക്കുന്നു, നരകം നമ്മെ പേടിപ്പെടുത്തു. തർഹീബ് വത്തർഹീബ്. ഇമാം അൽ-മുന്ദിരി, ഹാഫിദ് അൽ-മുന്ദിരി റഹിമഹുള്ളാ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥമാണ് തർഹീബ് വത്തർഹീബ്. ആഗ്രഹിപ്പിക്കലും ഭയപ്പെടുത്തലും. ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ളാ ആ മഹത്തായ ഗ്രന്ഥത്തിലെ ഹദീസുകൾ സഹീഹും ദഈഫും വേർതിരിച്ച് അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ കിതാബ് ഒരുപാട് പണ്ഡിതന്മാർ വിശേഷം കിതാബുകൾ എഴുതിച്ചത്, തർഹീബും തർഹീബും, ആഗ്രഹിപ്പിക്കലും ഭയപ്പെടുത്തലും. നബിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നോക്കും, അവർ അള്ളാഹു അയച്ചതെങ്ങനെയാണ്? മുബശ്ശിറാൻ വനദിയമാ, ബഷീറാവും വനദിയമാ, സന്തോഷ വാർത്തകളിരിക്കുന്നവരായിക്കൊണ്ടും താക്കീത് നൽകുന്നവരായിക്കൊണ്ടും. അള്ളാഹുവിന്റെ കിതാബിൽ ഇത് രണ്ടും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവന്റെ കാരുണ്യത്തെയും അവന്റെ ഫദ്ലിനെയും കുറിച്ച്, അവന്റെ ഔദാര്യത്തെയും കുറിച്ച് ഇത് നമ്മൾ ആവർത്തിച്ച് പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്, അവനാണ് അക്കിയസുന്നാസ്, ബുദ്ധിയുള്ളവൻ. കാരണം അതാണ് ഏറ്റവും വലിയ ലാഭം. ബുദ്ധിയില്ലാത്തവന്റെ ലക്ഷണമാണ് നല്ലത് കൊടുത്തിട്ട് മോശം പകരെടുക്കാമെന്ന്. ആർക്കറിയാത്ത, ആർക്കാണതറിയാത്തത്? ബുദ്ധിയുള്ളവൻ അള്ളാഹുവിന്റെ അരികിൽ അവന്റെ നബിമാരുടെ കൂടെ നല്ലവരായ ആളുകളുടെ കൂടെ എല്ലാ അസുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് മരിക്കാത്ത, ക്ഷീണം ബാധിക്കാത്ത, തളരാത്ത, മടുപ്പ് തന്നാത്ത, ഒരു പ്രയാസവുമില്ലാത്ത സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു പറഞ്ഞു സ്വർഗം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹു അൽജന്നത തലാതതിൽ സലാത മറാത് ആലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹു ജന്ന വമൻ ഇസ്തജാറ മിനൽ നാർ സലാത മറാത് ഖാലത്തിൽ നാർ അല്ലാഹുമ്മ അജിർഹു മിനൽ നാർ. ആരെങ്കിലും മൂന്ന് തവണ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് പറയും, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനാണ്. ആരെങ്കിലും മൂന്ന് തവണ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കണം. വലിയ വാക്കാണ്. എന്ന ചോദ്യമുണ്ടല്ലോ, വാക്കിൽ വളരെ എളുപ്പമാണ്, പക്ഷേ മഹത്തായ ആ വാക്ക് പറയാത്തതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെട്ട പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായ ആളുകളില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹാ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു ജുദാനെ കുറിച്ച് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ജാഹിലിയത്തിൽ ജീവിച്ച മനുഷ്യനായിരുന്നു, കുറേ ജനങ്ങൾക്ക് ഉപകാരമൊക്കെ ചെയ്ത ജനങ്ങൾക്ക് പ്രയോജനമുണ്ടായിരുന്ന പരോപകാരിയായിരുന്നു ഒരാൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാളുടെ പരലോകത്തെ അവസ്ഥ എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് സ്വർഗമില്ല. എന്താണ് കാരണം? ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഇഗ്ഫിർ ലി ഖതിയതി യൗമദ്ദീൻ. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾ പറഞ്ഞിട്ടില്ല റബ്ബി ഇഗ്ഫിർ ലി ഖതിയതി യൗമദ്ദീൻ, അല്ലാഹു യൗമദ്ദീൻ നീ ജനങ്ങളെ വിചാരണ ചെയ്യുന്ന നാളിൽ, ഖിയാമത്ത് നാളിൽ നീ എന്റെ പാപങ്ങൾ ഒത്തുകയാണ്. കാരണം ആ വാക്ക് റബ്ബി ഇഗ്ഫിർ ലി ഖതിയതി യൗമദ്ദീൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ അജ്റനി മിനൽ നാർ വഅഫ്നി അസ്അലുക ജന്ന, അപ്പോൾ വിശ്വാസമാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള കടുത്ത ആക്ഷേപമാണ് എന്ത്? പരലോകമില്ല എന്നാണ്. പരലോകമില്ല എന്ന് പറയും റബ്ബിനെ കുറിച്ചുള്ള കടുത്ത ആക്ഷേപമാണ്. കാരണം അള്ളാഹു ഈ ലോകവും ആകാശവും ഭൂമിയും ഇവിടെ ജീവിച്ചിരിക്കുന്ന ജന്തുക്കളും മനുഷ്യരും ഇതിനൊക്കെ അള്ളാഹു വെറുതെ പഠിച്ചതാണെന്നാണ് അവൻ പറയുന്നത്. അള്ളാഹു വെറുതെ ഇതൊക്കെ ചെയ്തവനാണ്. മനുഷ്യൻ വിചാരിച്ചിരിക്കണം അവൻ വെറുതെ വിട്ടേക്കപ്പെടുന്നു. സുദ എന്ന് പറഞ്ഞാൽ രണ്ട് തഫ്സീറാണ് അതിന് മുൻഗാമികൾ പറഞ്ഞു. ഒന്ന്, ഖിയാമത്ത് അവനെ വിചാരണ ചെയ്യാതെ വിടുമെന്ന്, വെറുതെ വിടുമെന്ന്. രണ്ടാമത്തെ തഫ്സീർ എന്താ? ലാ യുഹ്മർ വലാ യുൻഹ, അള്ളാഹുവിനോട് ഒന്നും കൽപ്പിക്കാതെ ഒന്നും വിരോധിക്കാതെ ഒന്നുകൊണ്ട് ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടേക്കുമെന്ന്. അങ്ങനെയാണ് അവനെ ഭൂമിയിൽ അള്ളാഹു വിട്ടതെന്ന് ഇങ്ങനെയാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന്, ബീജത്തിൽ നിന്ന് അങ്ങനെ പടിപടിയായി അത്ഭുതകരമായി വളർത്തിക്കൊണ്ടുവന്ന റബ്ബാണ്. അവന് യോജിച്ചതല്ലേ? അതുകൊണ്ടാണ് സൂറത്തു അൽ മുഅ്മിനൂൻ അള്ളാഹു പറഞ്ഞത് എന്ത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബദ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചിരിക്കണം നിങ്ങൾ നാം വെറുതെ പഠിച്ചെന്ന്, നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു വരേണ്ടി വരികയില്ലെന്ന്. തൊട്ടത്തായിട്ടെന്താ? فتعالى الله الملك الحق. تعالى الله الله يتريو ഉന്നതന الملك الحق യഥാർത്ഥ രാജാവായ എല്ലാ അധികാരങ്ങളുടെയും അധിപതിയായ റബ്ബ് എത്രയോ ഉന്നതനാണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്ന്, വെറുതെ നിങ്ങൾ പഠിക്കുക എന്നതിൽ നിന്ന്. അതുകൊണ്ട് ഈ ലോകം നമ്മുടെ ഈ ജീവിതം ഹഖാണ്. وما خلقنا السماء والارض وما بينهما باطلا ذلك ظن الذين كفروا ആകാശവും ഭൂമിയും നാം ബാത്തിലായി വെറുതെ പഠിച്ചതല്ല, അത് കാഫിറുകളുടെ വിചാരമാണ്. അതുകൊണ്ട് നരകം കൊണ്ട് കാഫിറുകൾക്ക് നാശം. മുഅ്മിൻ വിശ്വസിക്കുന്ന അല്ലാഹു ഇതൊക്കെ ഹക്കായി പഠിച്ചതാണ്. അതുകൊണ്ടാണ് മുഅ്മിൻ ദുആ ചെയ്യുന്നത്, റബ്ബന മാ ഖലഖ്ത ഹാദ ബാത്തില സുബ്ഹാന. തൊട്ടുടനെന്താ? സുബ്ഹാന ഫഖന ആദാമുന. അല്ലാഹു നീ ഇതൊന്നും വെറുതെ പഠിച്ചതല്ല, ബാത്തിലായി പഠിച്ചത്. നീ എത്ര പരിശുദ്ധനാണ് അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന്, ഈ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിസ്കാരത്തിന് എണീച്ചാൽ ഓതാറുണ്ടായിരുന്ന ആ കിലോമീറ്റർ ഒന്നാണിത്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ മുഹമ്മദുൽ ഹഖ്ഖുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ദീർഘമായ ദുആയിലുള്ളതാണ്, അല്ലാഹു സ്വർഗ്ഗം ഹഖ്ഖാണ്, നരകം ഹഖ്ഖാണ്, മുഹമ്മദ് ഹഖ്ഖാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി കളവറിനാണോ? അള്ളാഹുവിന്റെ നബിമാർ വെറുതെ പറഞ്ഞതാണോ? അല്ല, ഇത് ഹക്കായ ജീവിതമാണ്. പണ്ഡിതന്മാർ പറയുന്നു, അതുകൊണ്ട് മുഅ്മിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ബാത്തിൽ തുളച്ചു കളയാനുള്ളതല്ല. എന്ത് ബാത്തിലായ കാര്യങ്ങൾ? സിനിമ പോലെ, മ്യൂസിക് പോലെ, നാടകങ്ങൾ പോലെ, പല ഷോകളും ഫെസ്റ്റുകളും, പല ഇങ്ങനെ യാതൊരു പരലോകത്തിന്റെ ഓർമ്മയും നമുക്ക് നൽകാത്ത, ദുനിയാവിൽ തന്നെ ഒരു പ്രയോജനവും ഇല്ലാത്ത ബാത്തിലായ കാര്യങ്ങളിൽ തുളച്ചു കളയാനുള്ള അല്ല നമ്മുടെ ജീവിതം. കാരണം ഇതൊക്കെ ഹക്കാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ ഹഖീഖത്ത് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ കാണാം, നമ്മുടെ വാക്കുകളിൽ കാണാം. മറിച്ച് ബാത്തിലാണെങ്കിൽ ദുനിയാവ് ഇതൊക്കെ ബാത്തിലാണെന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതം അങ്ങനെയാണ്. എല്ലാം ബാത്തിൽ, നമ്മൾ വന്നതേ ബാത്തിലാണല്ലോ, എല്ലാം ബാത്തിലാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സഹോദരൻ, ഇത് ഹക്കാണെന്നാണ് വിശ്വസിക്കുക. സ്വർഗം നമ്മൾ ആത്മാർത്ഥമായ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടേയിരിക്കുക, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമ്മെ ഖൈറുദ്ദാർ ആളുകളാക്കി തീർക്കുകയും ചെയ്യുമാറാണ്. ഈ ജന്നാത്തുൽ നഈം, അള്ളാഹു പറയുന്ന അവർ ജന്നാത്തുൽ നഈമിലാണ്, നഈമിന്റെ സ്വർഗത്തിലാണവർ. സുന്നത്തും മിനൽ അവ്വലീൻ, ആദ്യകാലക്കാരിൽ നിന്ന് ഒരു വിഭാഗം. വിഭാഗം. സുല്ല എന്ന് പറഞ്ഞതും പിന്നെ ഖലീൽ എന്ന് പറഞ്ഞതും കാണാം. സുല്ലത്ത് എന്നാൽ ഖലീൽ എന്ന് പറഞ്ഞതിനേക്കാൾ കുറെ ആളുകളാണ് സുല്ലത്ത് അവലി. ആദ്യ കാലക്കാരനൊക്കെ ഒരുപാട് പേർ അഥവാ മുഖർറബൂൻ അസ്സാമിഖൂൻ എന്ന് പറയപ്പെട്ട സ്വർഗത്തിലെ ഉന്നത പദവി ലഭിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിന് ആദ്യകാലക്കാരിൽ നിന്ന് ഒരുപാട് പേർ. അപ്പൊ ഖലീലുമിനൽ ആഖിരീൻ അവസാന കാലക്കാരിൽ നിന്ന് കുറച്ചു പേർ. ഏത് സാബിഖൂൻ എന്ന് പറഞ്ഞു. എന്നാൽ അസ്ഹാബുൽ യമീൻ സ്വർഗക്കാർ മൊത്തത്തിൽ സ്വർഗക്കാർ അവർ പിൽക്കാലക്കാരിലും ഒരുപാട് പേര്. പിൽക്കാലക്കാരന് ഒരുപാട് പേര് മാത്രമല്ല മുഖർറബൂൻ അസ്സാബിഖൂൻ സ്വർഗത്തിലെ ഉന്നത പദവി ലഭിക്കുന്നവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനാണ് അവരും ഏറ്റവും കൂടുതൽ. മുഖർറബൂൻ അസ്സാബിഖൂൻ എന്ന് പറയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ പ്രധാനത്തെ ഉമ്മത്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്. ബാക്കിയുള്ള നബിമാരുടെ ഉമ്മത്തിനേക്കാണ്. എന്നാൽ ബാക്കിയുള്ള ഉമ്മത്തിലെ ആളുകൾക്കും എന്ത് പ്രത്യേകതയുണ്ട്? അവരുടെ നബിയുടെ കൂടെ ജീവിച്ചവരാണ് പിൽക്കാലത്ത് വന്നവരെക്കാൾ ശ്രേഷ്ഠം. അത് സംശയമാണ്. എല്ലാ നബിമാരുടെയും അസ്ഹാബുണ്ടല്ലോ, എല്ലാ നബിമാരുടെയും സഹാബിമാർ, അവരാണ് പിന്നെ വന്നവരെക്കാൾ ശ്രേഷ്ഠം. എല്ലാ ഉമ്മത്തിലും അങ്ങനെയാണ്, അത് സംശയമില്ല. അതൊക്കെ ഈ ആയത്തിന്റെ തഫ്സീർ കൊടുക്കുന്ന പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഖലീലുമിനൽ ആഖിരീൻ പിൽക്കാലക്കാരിൽ നിന്ന് കുറച്ചു പേർ. അലാ സൂറി മൗദൂന എന്നതല്ലാഹു ആ സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ നമ്മോട് പറയുന്നു. നാം ആഗ്രഹിക്കാൻ, അതിനോട് നമുക്ക് മോഹമുണ്ടാകാൻ, അള്ളാഹുവിനോട് കേടാൻ, അതിനോട് തന്നെ അതിനോട് പ്രവർത്തിക്കാൻ തന്നെ സഹോദര സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്നുള്ളത് അഭിമാനമാണ്, ബുദ്ധിയാണ്. അത് ഖൈറിന്റെ ലക്ഷണമാണ്, ബുദ്ധിയില്ലാത്തതിന്റെ ലക്ഷണമല്ല. അലസൂറിൻ അവർ കട്ടിലുകളിക്കുന്നില്ല. ശരീറ ശരീർ എന്നാൽ കട്ടിൽ, സൂറും കട്ടിലുകൾ. മൗദൂന മൗദൂന എന്ന് പറഞ്ഞാൽ അത് നെയ്യപ്പെട്ടിരിക്കുന്നു, നെയ്ത കട്ടിലുകളാണ്. എന്തുകൊണ്ടാണ് അത് നെയ്തിട്ടുള്ളത്? സലഫുകൾ മുൻഗാമികൾ പറയുകയുണ്ടായി, മൻസൂജതുൻ മർമൂലതുൻ ബിദ്ദഹബ് സ്വർണം കൊണ്ട്. അതുപോലെ ചില സലഫുകൾ പറഞ്ഞു ബിദ്ദഹബ് കൊണ്ടും മുത്തുകൊണ്ട് പവിടം കൊണ്ട് സ്വർണം കൊണ്ടൊക്കെ നെയ്തിട്ടുള്ള മുഷപ്പത്തും ബിദ്ദുരി വലിയ അപൂർ അതിവിലയേറിയ രത്നങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള കല്ലുകൾ കൊണ്ട് തശ്ദീഖ് ചെയ്തിരിക്കുന്നത്, അലങ്കരിച്ചിരിക്കുന്നു, നെയ്തിരിക്കുന്നു, അങ്ങനെയുള്ളതാണ് അവരുടെ അച്ഛനുകൾ പോലും, അവരുടെ ശരീരങ്ങൾ പോലും. മുത്തഖീന അലൈഹ അവരതിൽ ചാരിയിരിക്കും, മുതഖാവിലീന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട്. ഇത്തിക ചാരിയിരിക്കുക എന്നത് വല്ലാത്ത റാഹത്തിന്റെ ലക്ഷണമാണ്. റാഹത്തില്ലാത്ത നമുക്ക് എല്ലാം ചാരിക്കാൻ ഇരിക്കുന്നു, നമ്മൾ ബേജാറിലായിരിക്കും. അവരുടെ ഇച്ഛിക അവരുടെ റാഹത്തിന്റെ ലക്ഷണമാണ്. കാരണം സ്വർഗത്താ സ്വർഗത്തിലാണ് ശരിയായ റാഹ. ശരിയായ റാഹത്തെപ്പോഴാണ് ഇമാം അഹമ്മദിനോട് ചോദിച്ചത്, എപ്പോഴാണ് റാഹത്ത്? അഹമ്മദ് പറഞ്ഞു, ഒന്നാമത്തെ കാലെടുത്ത് വെക്കുമ്പോൾ, സ്വർഗത്തിൽ ആദ്യത്തെ കാലെടുത്ത് വെച്ചാലാണ് റാഹ. മുത്തഖീന അലൈഹ മുതഖാബിലീൻ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ. സ്വർഗക്കാരെ കുറിച്ചിട്ട് ധാരാളമായി പറഞ്ഞതിനെ എടുത്ത് കാണാൻ കഴിയും. അവരുടെ മുഖങ്ങൾ പരസ്പരം നോക്കിയിട്ടാണ് ഉണ്ടാവും. ലേ സാഹചര്യം അവരുടെ അവിടെ ഒരാളും പറയുന്ന പിന്നിലാവുകയില്ല. അങ്ങനെയാണ് അവിടെ ഒരാൾ തിരിഞ്ഞാൽ ഒന്നാകെ തിരിയുമെന്നാണ് അല്ല അവരാണ് അതിന്റെ രൂപം അറിയുക. ഏറ്റവും ഭംഗിയിൽ ഏറ്റവും നല്ല രൂപത്തിലെന്ന് മനസ്സിലാക്കുക. യദൂഹു അലൈഹിം വിൽദാനുൽ മുഖല്ലദൂൻ യദൂഹു അലൈഹിം അവർക്കിടയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു വിൽദാനുൽ കുട്ടികൾ മുഖല്ലദൂൻ ശാശ്വത ജീവിതം നൽകപ്പെട്ട കുട്ടികൾ അഥവാ സ്വർഗക്കാരുടെ പരിചാരകർ. അവർക്കുള്ള ഭക്ഷണവും പഴങ്ങളും എല്ലാ സുഭിഷ്ടമായ പാനീയങ്ങളുമെല്ലാം നല്ല പാനീയങ്ങളുമെല്ലാം കൊണ്ടുകൊടുക്കുന്നത് ഭംഗിയുള്ള ഈ കുട്ടികളാണ്. കണ്ട കുത്തുകൾ പോലെ തോന്നുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ഒരേ പ്രായത്തിലുള്ള അവർ വലുതാവുകയോ അവർക്ക് പ്രായം വരുകയില്ല. അവർ ആ പ്രായത്തിലുള്ളവരെ സ്വർഗത്തിന് വേണ്ടി അല്ലാഹു പ്രത്യേകം പറഞ്ഞു. നോക്കൂ, ദുനിയാവിനെ നമ്മൾ ചിന്തിച്ചാൽ, ദുനിയാവിലെ ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാകാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് നല്ല ഭക്ഷണമാണ് ഒരാൾക്ക് കൊണ്ടുവരുന്നത്. എങ്കിലും കൊണ്ടുവരുന്ന ആൾ വൃത്തിയില്ലാത്ത ആളാണെങ്കിലോ, കൊണ്ടുവരുന്ന ആള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുടുംബത്തിന് അത് വരുന്നതെങ്കിലോ ചിലപ്പോൾ ഭക്ഷണത്തോടെ ഞങ്ങൾക്ക് പ്രയാസം തോന്നും. അവിടെ ഈ പരിചാരകർ ഏറ്റവും നല്ല മുത്തുകൾ പോലെയുള്ളവരാണ്, ഇതറിയ മുത്തുകൾ പോലെ. അവരിങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കും. അള്ളാഹു അവർക്ക് കൂടുതലായി നൽകുന്ന ഇഹ്റാമാണ്, ബഹുമാനമാണ്, സൗകര്യമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതൊന്നുമില്ലെങ്കിൽ അവരുടെ കയ്യിൽ വേണമെന്നൊക്കെ എത്തും. പക്ഷെ അള്ളാഹു അത് ഭംഗിയായി സ്വർഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവർ ചുറ്റി നടക്കുന്നത് എന്തും രണ്ടുമായിട്ടാണ്, ഇതൊക്കെ കുടിക്കാനുള്ള പാനപാത്രങ്ങളും ചഷകങ്ങളുമാണ്. കുവാ പറഞ്ഞാൽ കൂവിരജമാണ്. കൂവ് എന്നാൽ പൊതുവെ ഒരു സാധാരണ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, തുമ്പിക്കയും വായൊന്നുമില്ലാത്തത്, അതിനാണ് കൂവെന്ന് പറയുന്നത്. അബാരി എന്നാൽ പൊതുവെ അത് മഗ്നാണ് പറയാം, പൂജക്കാണ് പറയുക എന്ന് പറഞ്ഞാൽ അതിന് പിടിയും തുമ്പിക്കൈ പോലുള്ളതൊക്കെ ഉണ്ടാകും. കെസും അതേപോലെ കുടിക്കാനുള്ള പാത്രമാണ്, ചഷകങ്ങളാണ്, പാനപാത്രങ്ങളാണ്. മിൻ മഈൻ, അത് കോരിയെടുക്കപ്പെട്ടത് ഏതിൽ നിന്നാണ്? മഈൻ, ഒഴുകുന്ന ജലത്തിൽ നിന്നാണ്. ഇവിടെ ഉദ്ദേശം സ്വർഗത്തിലെ ഹംറാണ്, സ്വർഗത്തിലെ മദ്യമാണ് ഇവിടെയൊക്കെ ഉദ്ദേശം. കാരണം തൊട്ടുകൊടുക്കാൻ അള്ളാഹു പറഞ്ഞത് ലാ യുസദ്ദഉന, അത് കുടിച്ചാൽ തലവേദനിക്കുകയില്ല, സദ ഉണ്ടാവുക, സദറുറാസ് തലവേദിക്കുക, തലവേദന തോന്നുക, അതുണ്ടാവുകയില്ല. വല യുസിഖൂൻ, ബുദ്ധി പോയിപ്പോവുകയുമില്ല. എന്നാൽ ത്രസിപ്പിക്കുന്ന രുചി ഉണ്ടാവുകയും ചെയ്യും. ത്രസിപ്പിക്കുന്ന രുചി മനുഷ്യന് വളരെ അസ്വാഭികരമായ രുചി അവിടുത്തെ ഹംറിൽ ഉണ്ടാവുകയും ചെയ്യും. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വബിദാലിക ഫലിതനാഫസിൻ മുതനാഫിസൂൻ. മുദ്ര വെക്കപ്പെട്ട മദ്യം അതിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടു. അതിന്റെ അടിയിൽ ഉണ്ടാവുകയാണ്. സാധാരണ നമ്മൾ ദുനിയാവിലെ പാനീയം കുടിച്ചാൽ ഇത്ര നല്ല പാനീയം ചിലപ്പോൾ അടിയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് അത്ര നല്ലതായിരിക്കണമെന്നില്ല. ശിജാമ എന്നാൽ സ്വർഗത്തിലെ പാനീയത്തിൽ അടിയിൽ ഉള്ളത് എന്താണ്? മിസ്കൂരിയ ഏറ്റവും നല്ല, ഒരു മോശമായ യാതൊരു ഘടകവും ഇല്ലാത്തത്. മാത്രമല്ല മഴയിൽ നിന്നാണ് കോരിക്കൊടുക്കുന്നത്. മഴയിനായ മഴയിൽ എന്ന് പറഞ്ഞാൽ എന്താ, വേറെ നിറച്ച പാത്രത്തിൽ നിന്നല്ല, അത് തീർന്നു പോകല്ലോ, തീരുകയില്ല, അവസാനിക്കുകയില്ല. ലാൽ ശബ്ദമാണ്, അവർക്ക് തലവേദനിക്കുകയില്ല. വലയുസപ്പൂൺ, അതുപോലെ അവർക്ക് വലയുസിപ്പൂൺ, ബുദ്ധി പോയിപ്പോവുകയും ഇല്ല, തലയ്ക്ക് യാതൊരു പ്രയാസവുമില്ല, അതുപോലെ ബുദ്ധിക്കും യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രസിപ്പിക്കേണ്ട രുചി, കോരിത്തെടുപ്പിക്കുന്ന രുചി, നല്ല രുചി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള മദ്യം അള്ളാഹു അവർക്ക് നൽകും. അതിൻ്റെ പുഴ, അതിൻ്റെ നദി സ്വർഗത്തിലുണ്ടാകുമെന്ന് സൂറത്തു മുഹമ്മദിൽ നമുക്ക് കാണാം. സ്വർഗത്തിലുണ്ട് അൻഹാറു മിൻ മാഇൻ ഗൈരി ആസ്, ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ വെള്ളത്തിൻ്റെ നദി. വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബി, കുടിക്കുന്നവർക്ക് വളരെ രുചിയുള്ള മദ്യത്തിൻ്റെ നദി. വൻഹാറും മിൻ ലബനിൻ, പാലിൻ്റെ നദി. വൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ നദി. മെഴുകൊന്നും കലരാത്ത തേനിൻ്റെ നദിയുണ്ട് അവിടെ. സ്വർഗത്തിലെ നദികൾ ഒഴുകുന്നത് അള്ളാഹുവിന്റെ ആർശിന് കീഴിൽ നിന്ന്, ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണ് അത് ഒഴുകുന്നത്. മുകളിൽ ഉള്ള ആളുകൾ അവർക്ക് പ്രത്യേകമായി മുന്തിയ ചില നദികളുണ്ടാവും, അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടുന്നതിന് അവരുദ്ദേശിക്കുന്നിടത്തേക്ക്. അള്ളാഹുവിന്റെ അടിമകൾ കുടിക്കുന്ന നദിയാണ്, അവരുദ്ദേശിക്കുന്നിടത്തേക്ക് അവരതിനെ തിരിച്ചുവിടും. മാത്രമല്ല അവിടുത്തെ നദിയുടെ പ്രത്യേകതയാണ്, ദുനിയാവിലെ നദികൾ ആഴങ്ങളിലാണ് ഒഴുകുന്നത്, നദി ഇറക്കമില്ല, നദിയിൽ ഇറങ്ങി അളക്കിപ്പോകും, കുഴികളിലാണ്, വലിയ കിടങ്ങുകളിലാണ് നദി ഒഴുകുന്നത്. സ്വർഗത്തിലെ നദി മുകളിലൂടെയാണ് ഒഴുകുന്നത്, കിടങ്ങുകളിലൂടെ മറിച്ച് മുകളിലൂടെയാണത് ഒഴുകുന്നത്. സ്വർഗത്തിലെ സുഖങ്ങളെല്ലാം ദുനിയാവിൽ അതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകാം അല്ല അള്ളാഹു അത് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്താണ് സ്വർഗം, അതിൻ്റെ ഹഖീഖത്ത് അതിൻ്റെയും അപ്പുറത്താണ്. അള്ളാഹു പറയുന്നു വഫാകിഹതിൻ മിമ്മാ യതഹയ്യറു, അതുപോലെ കുറച്ച് നൽകപ്പെടും ഈ കുട്ടികൾ സഞ്ചരിക്കും ഈ ചഷകങ്ങളുമായി, അതുപോലെ വഫാകിഹതിൻ പഴങ്ങളുമായി, മിമ്മാ യതഹയ്യറു അവർ തെരഞ്ഞെടുക്കുന്ന പഴങ്ങൾ. അതാ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞില്ലേ ഉല്ലമാ റുസുഖു മിമ്മാ ഖബറത്തിൽ ഇസ്ഖാൻ قالوا هذا الذي رزقنا من قبل واتوا به متشابها. അവർക്കൊന്ന് നൽകപ്പെട്ട എന്ന് പറയും നേരത്തെ തന്നത് തന്നെയാണല്ലോ ഇത്, നേരത്തെ തന്നത് തന്നെയാണെന്ന് തോന്നിപ്പോകും. എന്നാൽ രുചിയിലും ഗുണത്തിലുമെല്ലാം വ്യത്യാസമുള്ള, ഒരിക്കലും മടുപ്പ് തോന്നാറില്ല പലതരം പഴങ്ങൾ. സൂറത്തുൽ റഹ്മാനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും മിൻ കുല്ലി ഫാകിഹതിൻ സൗജാൻ, എല്ലാ പഴങ്ങളും എന്നും രണ്ടിനെയാണ്. അതുപോലെ സൂറത്തുൽ റഹ്മാനിൽ തന്നെ പറഞ്ഞു ഫാകിഹതുൻ വനഖ്ലുൻ വറുമ്മാൻ, അവിടെ പഴങ്ങളുണ്ട് അത് അതിലെല്ലാം ഉൾപ്പെടും, ഈച്ചപ്പഴമുണ്ട്, റുമ്മാൻ റുമ്മാൻ എന്നാൽ ഉറുമാപ്പഴമുണ്ട്. എന്നാൽ ഇതൊക്കെ ദുനിയാവിലെ പേരുകളാണ്, അവിടെ ഏറ്റവും നല്ല രുചികളിലാണ് ഇത് നൽകപ്പെടുക, ഒരിക്കലും മടുക്കാത്ത രൂപത്തിൽ. വലഹ്മി തൈറൻ മിമ്മാ യഷ്തഹൂൻ, അതുപോലെ അവിടെ ഉണ്ടാകും വലഹ്മി തൈർ, ലഹ്മന്നാൽ മാംസം, തൈറിൻ തൈർ എന്നാൽ പക്ഷിയുടെ മാംസം, മിമ്മാ യഷ്തഹൂൻ അവർ കൊതിക്കുന്ന രൂപത്തിൽ, കൊതിക്കുന്ന എന്തോ അത് സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. അവിടെ മനസ്സ് കൊതിക്കുന്നതുണ്ട്, അതുപോലെ കണ്ണിന് കുളിർമയക്കുന്നതുണ്ട്, ചോദിക്കുന്നതെല്ലാം ഉണ്ട്, അത് സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹു ഈ മഹത്തായ സുഖങ്ങൾ നൽകുന്ന സ്വർഗവാസികളോട് അവരുടെ ഇണകളെക്കുറിച്ച് പറയും. കാരണം ഖുർആനിന്റെ അഭിസംബോധിതർ അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂലിന്റെയും ഒന്നാമത്തെ അഭിസംബോധിതർ പുരുഷന്മാരാണ്, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നവർ പുരുഷന്മാരാണ്, അവരുടെ തവാബിഅ അവരെ പിൻപറ്റുന്നവരും അവരുടെ പിന്നാലെയുള്ളവരും മനസ്സിലേക്ക്. ഇത് ദീനിലും പ്രപഞ്ചത്തിലും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയിലും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇതിനെതിരിൽ പറയുന്ന മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയാണ് വെല്ലുവിളിക്കുന്നത്, ഇന്നല്ല ഇന്ന് പിന്നെ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയാണ് അവർ വെല്ലുവിളിക്കുന്നത്. കാരണം അവർ തന്നെ പല സന്ദർഭങ്ങളിലും ഇത് അവരുടെ ഈ വാദത്തിനെതിരായി പ്രവർത്തിക്കുന്ന ധാരാളം കാരണം പറഞ്ഞ ഒരു ദർശനം വേണ്ടി ഖുർആനിന്റെ അഭിസംബോധിത പുരുഷന്മാരാണ്. മാത്രമല്ല സ്ത്രീയുടെ വർണ്ണന അത് പുരുഷന് ആഗ്രഹം തോന്നിക്കും. എന്നാൽ സ്ത്രീയുടെ പ്രകൃതി അങ്ങനെ സ്ത്രീയുടെ പ്രകൃതി അങ്ങനെ പുരുഷന്റെ പ്രകൃതി ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ ഉതകുന്ന രൂപത്തിലാണ് സ്ത്രീയുടെ പ്രകൃതി അങ്ങനെയാണ്. ദുനിയാവിലും അങ്ങനെയല്ല പരലോകത്ത്, അങ്ങനെ ദുനിയാവിലും അങ്ങനെയല്ല പരലോകത്ത്. ഇതൊക്കെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാരുടെ ഇണകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്വർഗത്തിൽ. എന്നാൽ സ്ത്രീകൾക്ക് ഇണകളുണ്ടാകും, അള്ളാഹു അല അവർക്കുള്ളത് ഒരു ഇണയാണ്. കാരണം അവർക്ക് യോജിച്ചതാണ്, അവർക്ക് ഏറ്റവും നല്ലത് അതാണ്. അള്ളാഹു ആണെങ്കിലും പെണ്ണിനെ പറിച്ചു. പുരുഷന്മാരുടെ പ്രകൃതി അങ്ങനെയല്ല, അവർക്ക് ഒന്നിലധികം ഇണകളോട് താല്പര്യമുള്ളവരും അത് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരുമാണ് പുരുഷൻ. പുരുഷന്റെ പൂർണ്ണതയ്ക്ക് യോജിക്കുന്നതുമാണ്. എന്നാൽ സ്ത്രീയുടെ പൂർണ്ണതയ്ക്ക് അത് യോജിക്കുകയില്ല. സ്ത്രീയുടെ ഭംഗിക്ക് ഒരു നല്ല പുരുഷൻ നല്ല പെണ്ണ് എന്ന് പറയുന്നത് യോജിക്കാത്ത കാര്യമാണ്. ഒന്നിലധികം പുരുഷന്മാരുമായി അവൾക്ക് ബന്ധമുണ്ടാകും. എന്നാൽ പുരുഷൻ അത് പറയുന്നത് യാതൊരു കുഴപ്പമില്ല, കാരണം അക്മൽ ഉന്നയിച്ചാണ് പുരുഷന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കൊണ്ടും ദീൻ കൊണ്ടും ഉറുപ്പ് കൊണ്ടും പൗരുഷം കൊണ്ടുമില്ല ആ റസൂലിനെ നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് ഒന്നിലധികം സ്ത്രീകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇണകളായി നൽകിയിരുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അള്ളാഹു സ്ത്രീകളെ ഖുർആൻ വർണ്ണിച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? ഈ സ്വർഗത്തിലുള്ള ഇണകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സ്വർഗീയ സ്ത്രീകളുണ്ട്, അവർക്ക് ഹുറൂൻ ഐൻ എന്ന് പറയപ്പെട്ടത് അവരുടെ പ്രത്യേകത എന്താ, അവരുടെ കണ്ണുകൾ അത് വളരെ ഭംഗിയുള്ളതാണ്, വെള്ള നിറമുള്ള ഭാഗം അതീവ വെള്ളയും കറുപ്പ് നിറമുള്ള ഭാഗം അതീവ കറുപ്പും. അങ്ങനെയാണ് അവരുടെ കണ്ണുകൾ. ആ വിശേഷണം സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ ദഹൂർ ഉയീൻ എന്ന പേര് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് ഈ രണ്ടിലൊന്നിലാണെന്ന് വിവാദത്തുകൾ വന്നിട്ടുണ്ട്. ഇത് രണ്ട് വേറെ ഓർമ്മയില്ല, ചില വിവാദത്തുകൾ കാണാം. എന്നാൽ ഇതുവരെ കൂടാതെ ദുനിയാവിലെ സ്ത്രീകളും സ്വർഗത്തിനുണ്ടാകും. ദുനിയാവിലുള്ള സ്ത്രീകൾ അവിടെ ആജബായി അഥവാ ഇണകളില്ലാത്ത ഒരാളും സ്വർഗത്തിലുണ്ടാവുകയാണ്. ഉണ്ട് വിവാഹനാകാതെ ജീവിച്ചൊരു മുമ്പിനാണെങ്കിലും ശരി, പരലോകത്ത് ഇണയുണ്ടായിരിക്കും. അള്ളാഹു സ്വർഗവാസികൾക്ക് പ്രത്യേകമായി സ്വർഗത്തിൽ അവർ പ്രത്യേകമായി സൃഷ്ടിച്ചവരാണ് ഫൂർണയി. അവർ സ്വർഗത്തിൽ ഇന്നുമുണ്ട്, സ്വർഗത്തിൽ അവർ ഇന്നുമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനുഷ്യനെ അയാളുടെ ഭാര്യ ദ്രോഹിക്കുമ്പോൾ അവർ പറയും, ഞാൻ ദ്രോഹിക്കരുത്, ഇതിൻ്റെ അടുത്ത് യാത്രക്കാരൻ മാത്രമാണ്, ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ആളാണ് എന്ന് അവരിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീ പറയുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ദുനിയാവിലെ സ്ത്രീകളും അള്ളാഹ് മുഅ്മിനാത്തുകളായ സ്ത്രീകളും സ്വർഗത്തിലുണ്ടാകും. അള്ളാഹു അവർക്ക് ഇണകളെ നൽകും. ഇവരിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠ, ആരാണ് കൂടുതൽ നല്ലവർ, മുൻഗാമികൾ പറഞ്ഞത് കാണാൻ ദുനിയാവിലെ സ്ത്രീകളാണ്. കാരണം അവർ അള്ളാഹുവിനനുസരിച്ച് സാധുഹായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് സ്വർഗത്തിലെത്തിയവരാണ്. അല്ലാത്തവർ അവിടെ ഉള്ളവരോ അള്ളാഹു അവരെ അവിടത്തേക്ക് വേണ്ടി മാത്രം പഠിച്ചവരാണ്. ഒരു ദുനിയാവ് പരീക്ഷണങ്ങളൊന്നും നേരിട്ടിട്ടില്ല. ദുനിയാവ് വെക്കുന്ന വലിയ പരീക്ഷണം നേരിട്ട് സ്വർഗത്തിലെത്തിയ സ്ത്രീകളാണ് അവരെക്കാൾ ശ്രേഷ്ഠരെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ധാരാളം എന്നൊക്കെ സ്വർഗത്തെക്കുറിച്ചുള്ള ആഴ്ചകളുടെ തസ്വീറുകളിൽ ധാരാളം അതുപോലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നമുക്ക് കാണാം. അള്ളാഹു ധാരാളം അവർ ആരെ പോലെയുണ്ട്? അള്ളാഹു പറഞ്ഞു ക്യാംസാരി പോലെയുണ്ട്. എന്നാൽ എന്താ ലുലു എന്ന് പറയുക, മുത്ത മുത്തും പവിഴയും പവിഴും എന്നാണ് അതിൻ്റെ ബഹുവചനം. ക്യാംസാരി ലുലു ഈ മുത്ത് പോലെയുണ്ടവർ, അൽമഖ്നൂൺ സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ, ഒരു പൊടിയോ വെയിലോ ഒന്നും മേച്ച് മങ്ങലേക്കാത്ത മുത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വൃത്തിയിലും വെളുപ്പിനും ഭംഗിയിലുമെല്ലാം മുത്തുകൾ പോലെയാണവർ. ജജാഅന്റെ പ്രതിഫലമാണ്, ബിമാ ഖാനു യഅ്മലൂൻ അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലം, പ്രവർത്തിച്ചതിന് പകരമാണിത്, പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണിത്. ഈ ബിമാക്കാണ് യാമരൂ അവർ പ്രവർത്തിച്ചത് കൊണ്ട് ഈ ബാ ഇതിന് പറയും ബാഉ സബബ്, വേറൊരു ഭാഗം അതെന്താണ് ബാഉ ലൈവ പകരത്തിനുള്ള ഭാവം അതല്ല ഇത്, പിന്നെയോ സബബിനുള്ള ബാ. കാരണം അവരുടെ പ്രവർത്തനങ്ങളാണ് സ്വർഗപ്രവേശനത്തിനുള്ള കാരണം. പക്ഷേ സ്വർഗം ഒരിക്കലും അവരുടെ പ്രവർത്തനത്തിന് പകരമല്ല, കാരണം സ്വർഗത്തിന് പകരമൊക്കെ ഒന്നും സാധ്യമല്ല, എത്ര പ്രവർത്തിച്ചാലും സാധ്യമല്ല. മറിച്ച് അള്ളാഹു അവരുടെ പ്രവർത്തനം സ്വീകരിച്ച് അള്ളാഹു ശുക്റോടെ അവർ ഷാഖിറാണ് ഷക്കൂറാണ് ഏറെ നന്ദിയോടെ അമലുകൾ സ്വീകരിക്കുന്ന ആളാണ്. അള്ളാഹു അവന്റെ ഔദാര്യത്താൽ നൽകിയതാണ് സ്വർഗം, അതല്ലാതെ പ്രവർത്തനങ്ങളുടെ പകരമല്ല. അള്ളാഹു പറയുന്നു, ലാ യസ്മഊന ഫീഹ, അവരവിടെ കേൾക്കുകയില്ല, ലഹുവൻ വല തഅസീമ, ലഹു കേൾക്കുകയില്ല സ്വർഗത്തിൽ. ലഹു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത വാക്ക്, മറിച്ച് അവിടെ ഉള്ളവർക്ക് എന്തായിരുന്നു അർത്ഥമുള്ള നല്ല വാക്കായിരുന്നു, അതേ അവിടെ കേൾക്കുള്ളൂ. വെറുതെ നിൽക്കാരും പറയുക, വല തഅസീമ ഒരു പാപത്തിൻ്റെ വാക്ക്, മോശമായ ഒരു വാക്ക് പോലും അവിടെ കേൾക്കേണ്ടി വരികയില്ല. ഇല്ല ഹീലൻ, ഈ വാക്കൊഴികെ സലാമൻ സലാമ, സലാമൻ സലാമ, സ്വർഗക്കാരുടെ അഭിസംബോധന, അവരുടെ അഭിവാദ്യം സലാമ, സലാമു അലൈക്കും എന്ന മുഅ്മിനുകളുടെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടുള്ള മുഅ്മിനുകളുടെ മലാഇക്കത്തിൻ്റെ ബറക്കത്തുള്ള അഭിസംബോധന തന്നെയാണ് സ്വർഗത്തിലെ അഭിസംബോധന. തഹിയ്യത്തുഹും ഫിഹാ സലാം, ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്. അതുപോലെ അള്ളാഹുവിന്റെ അഭിസംബോധനയാണ് അതും സലാം, സലാം ഖൗലുൻ മിൻ റബ്ബിർ റഹീം. അള്ളാഹു മുഅ്മിനുകളെ അഭിസംബോധന ചെയ്യുന്നതും എങ്ങനെയാണ്? സലാമാണ്. അതുപോലെ സലാം എന്ന അഭിസംബോധന മാത്രമല്ല ഉദ്ദേശം, അള്ളാഹു അലം, കൂടാതെ അവരുടെ വാക്ക് മുഴുവൻ സലീമുൻ മിൻ കുല്ലി മാ യുഖാലിഖു അൽ ഹസൻ, നന്മയോട് നരക്കാത്ത, നന്മയ്ക്ക് നരക്കാത്ത, മോശമായ എല്ലാ വാക്കുകൾക്കും സുരക്ഷിതമായ വാക്ക്, ഏറ്റവും നല്ല വാക്ക് അതേ അവിടെ കേൾക്കുകയുള്ളൂ, വേണ്ടാത്ത ഒന്നും അവിടെ കേൾക്കുകയില്ല. ലാ യസ്മഊന ഫീഹ ലഗ്വൻ വല തഅസീമ ഇല്ല ഖീല സലാമൻ സലാമ ബിൽകസീർ വത്ത ലാ യസ്മഊന ഫിൽ ജന്നതി കലാമ ഇല്ലാതെ, വെറുതെ ഒരു വാക്ക് കേൾക്കുകയും ഐ ആബത്തൻ ഖാലിയൻ മിനൽ മഅന, അർത്ഥമില്ലാത്ത ഒരു വെറും വാക്ക് കേൾക്കുകയില്ല. ഔഷ്ടമില അല മഅന ഹഖീർ ഔ ദഈഫ, അല്ലെങ്കിൽ ശൂന്യമായ അർത്ഥമുള്ള വാക്ക്, ഒരു ദുർബലമായ വാക്കുകളൊന്നും കേൾക്കുകയില്ല, നല്ലതേ കേൾക്കൂ. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ലാ തസ്മഉ ഫീഹാ ലാഗിയ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇല്ല ഖീല സലാം വല തഅസീമ വല കലാമ ഫീഹി ഖുബ്ഹ്, ഒരു മോശത്തരമുള്ള വൃത്തികെട്ടൊരു വാക്ക് കേൾക്കേ ഇല്ല ഖീല സലാം ശരിയ സലാം ഐ ലാ തസ്ലീമ മിൻഹു ബഅദു മലബ, പരസ്പരം പറയുന്ന സലാം ഒഴികെ അതുപോലെ കലാമും ഐദൻ സാലിമുൻ മിനൽ ലഗ്വി വൽ ഇസ്മ, മോശത്തരത്തിൽ നിന്നും വേണ്ടാത്തതിൽ നിന്നുമൊക്കെ സുരക്ഷിതമായ സലീമായ വാക്കുമാണ് അവരുടെ വാക്ക്. ഇനി അള്ളാഹു സ്വർഗത്തിലെ ബഹുഭൂരിപക്ഷക്കാരായ അസ്ഹാബുൽ യമീനെ കുറിച്ചാണ് പറയുന്നത്. സഹബത്സദ് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു മക്സിം ലനാ മിൻ ഖശിയതിക മാ യഖൂലു ബൈനനാ വബൈന മഅസീക വ മിൻ താഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വ മിനൽ യഖീൻ മാ തുഹവ്വിന ബിഹി അലൈനാ മുസീബാതി ദുനിയാ ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا وجعله الوارث منا وجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة ونعوذ بك من النار ونعوذ بك من النار ونعوذ بك من النار الله تعالى أعلم صلى الله عليه وسلم على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك